ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾക്ക് സാർവദേശീയവും സാർവകാലികവുമായ പ്രസക്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് ആദരമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതുവർഷ ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാജ്യത്തുടനീളം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്തും സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി പോലീസ്. വയനാട് മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സായ നിമിഷപ്രിയയ്ക്ക് കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. 39ാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം ഇന്ന് പശ്ചിമബംഗാളുമായി ഏറ്റുമുട്ടും. ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ISRO ഡോക്കിംഗ് ദൌത്യമായ സ്പേഡെക്സ് വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും PSLV-C60 ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. രണ്ട് ചെറിയ ബഹിരാകാശ വാഹനങ്ങൾ ഉപയോഗിച്ച് ഇൻസ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യയിലൂടെയാണ് ലക്ഷ്യം പൂർത്തിയാക്കിയത്. സ്പേഡെക്സ് ദൌത്യ ഉപഗ്രഹങ്ങളായ SDX-01 ചേസർ, SDX-02 ടാർഗറ്റ് എന്നിവയാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്ത്യൻ ഓൺ മൂൺ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങി ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുവയ്പ് കൂടിയാണ് ഈ ദൌത്യം. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾക്ക് സാർവദേശീയവും സാർവകാലികവുമായ പ്രസക്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 92ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തോടനുബന്ധിച്ച് നടന്ന തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഗുരുദേവ ദർശനങ്ങൾ ലോകമെമ്പാടും എത്താൻ ശ്രമം നടത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന ഗുരുവിന്റെ സന്ദേശം എത്തിക്കാൻ കഴിയണം. അതായിരിക്കും നിഷ്ഠുരതയെ മനുഷ്യത്വം കൊണ്ട് പകരം വെക്കാനും അങ്ങനെ വർഗീയ വംശീയ വിദ്വേഷങ്ങളെയും അവയുടെ അടിസ്ഥാനത്തിലുള്ള നരമേധങ്ങളെയും ഒഴിവാക്കാനുള്ള വഴി. അതുകൊണ്ടാണ് ഗുരുസന്ദേശങ്ങൾക്ക് സാർവദേശീയവും സാർവകാലികവുമായ പ്രസക്തിയുണ്ട് എന്ന് പറയുന്നത്. ഗുരു ജീവിച്ച് മനുഷ്യത്വം പടർത്തിയ മണ്ണാണിത്. അതുകൊണ്ടാണ് കേരളത്തിൽ വംശീയ വിദ്വേഷം അത്ര ഭീകരമായ തോതിൽ ആളിപ്പടരാതിരിക്കുന്നത്.
ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രി വി എൻ വാസവൻ, എംഎൽഎമാരായ വി ജോയ്, ചാണ്ടി ഉമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. 92ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തോടനുബന്ധിച്ച് നടക്കുന്ന കൃഷി, കൈത്തൊഴിൽ, വ്യവസായം, ടൂറിസം സമ്മേളനം കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് വർക്കല ശിവഗിരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കും. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, ജോസ് കെ മാണി എംപി, ഡി കെ മുരളി എംഎൽഎ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. അന്തരിച്ച എഴുത്തുകാരനും സംവിധായകനും തിരക്കഥാകൃത്തുമായ എം ടി വാസുദേവൻ നായർക്ക് സംസ്ഥാന സർക്കാരിന്റെ ആദരം. സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന എം ഡി അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി ആർ അനിൽ, പി എ മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സാഹിത്യകാരൻ എൻ എസ് മാധവൻ, സംവിധായകൻ ഷാജിയൻ കരുൺ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. എം ടിയുടെ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കി പിന്നണി ഗായകൻ രവിശങ്കർ നയിക്കുന്ന സംഗീതാർച്ചന, പുസ്തക പ്രദർശനം, ഫോട്ടോ പ്രദർശനം, നിർമാല്യത്തിന്റെ പ്രദർശനം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. ചടങ്ങിലേക്കുള്ള പ്രവേശനം സൌജന്യമാണ്.
ശുഭപ്രതീക്ഷയോടെ പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. 2025 ആദ്യമെത്തുക കിരിബാത്തി ദ്വീപിലാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 കിരിബാത്തി ദ്വീപിൽ പുതുവർഷം പിറക്കും. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പുതുവർഷത്തോടനുബന്ധിച്ച് വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗോവ, ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി എന്നിവിടങ്ങൾ പുതുവർഷ ആഘോഷങ്ങൾക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ കോവളം, വർക്കല തുടങ്ങിയിടങ്ങളിൽ പുതുവർഷം ആഘോഷമാക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. ഫോർട്ടുകൊച്ചി, മൂന്നാർ, കുമരകം എന്നിവിടങ്ങളിലും പുതുവർഷ ആഘോഷങ്ങൾ നടക്കും. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതുവത്സരാശംസകൾ നേർന്നു. ഐക്യവും സുരക്ഷിതത്വബോധവും ശക്തിപ്പെടുത്തിയും ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള ഒരുമയിലൂടെയും സംസ്ഥാനം വർദ്ധിച്ച പുരോഗതിയും സമൃദ്ധിയും കൈവരിക്കുന്ന വർഷമാകട്ടെ 2025 എന്ന് ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് നാളെ വരെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങ് ഇന്ന് അർദ്ധരാത്രി ഉണ്ടാകില്ല. നാളെ നടത്താനിരുന്ന ഫോർട്ട് കൊച്ചി കാർണിവൽ റാലിയും രണ്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതി അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഗാല ഡി കൊച്ചി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി വെളിഗ്രൌണ്ടിൽ നിന്ന് അർദ്ധരാത്രി പാപ്പാഞ്ഞി കത്തിങ്ങൽ ചടങ്ങ് നടക്കും. പുതുവർഷ ആഘോഷങ്ങൾക്ക് രാജ്യത്തുടനീളം സുരക്ഷ ശക്തമാക്കി. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി പോലീസ്. പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ സിസിടിവി ക്യാമറകൾ സജ്ജീകരിക്കുകയും കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുകയും ചെയ്തു. മെട്രോ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതുവത്സരാഘോഷവേളയിൽ ക്രമസമാധാനവും സ്വൈരജീവിതവും ഉറപ്പാക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. താമരശ്ശേരി ചുരത്തിൽ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ പുതുവത്സര ദിനമായ ബുധനാഴ്ച പുലർച്ചെ വരെ ചുരം പാതയോരത്ത് വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് ഉത്തരവിറക്കി. മേപ്പാടിയിലെ ഉരുൾപൊട്ടലിന്റെ തീവ്രതയും വ്യാപ്തിയും കണക്കിലെടുത്ത് അതിതീവ്ര ദുരന്തമായി കേന്ദ്രമന്ത്രിതല സംഘം പരിഗണിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം മുന്നോട്ട് വച്ച മൂന്ന് ആവശ്യങ്ങളിൽ ഒന്നുമാത്രമാണ് കേന്ദ്രം അംഗീകരിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തമുണ്ടായതിന്റെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വച്ച മൂന്ന് ആവശ്യങ്ങളിലൊന്ന് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തീരുമാനമെടുത്തുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. വിവാദ് സേ വിശ്വാസ് പദ്ധതിയുടെ സമയപരിധി അടുത്ത മാസം 31 വരെയായി ദീർഘിപ്പിച്ചു. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വച്ച് ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്നും എന്നാൽ എംഎൽഎ അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. കൊച്ചിയിൽ എംഎൽഎയ്ക്ക് അപകടമുണ്ടായ സംഭവത്തിൽ പരിപാടി നടത്തിയ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടമ കൃഷ്ണകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘാടകരായ മൃദംഗ വിഷൻ എംഡി നികോഷ് കുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. 39th ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് അഭിമാനമായി മാറുന്ന കായിക താരങ്ങൾ വളർന്നുവരട്ടെയെന്ന് മന്ത്രി ആശംസിച്ചു. കേരള സ്പോർട്സ് കൌൺസിലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 26 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സർവീസസിന്റെയും ടീമുകൾ ഉൾപ്പെടെ 700 കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ കേരളം ഇന്ന് പശ്ചിമബംഗാളുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിലാണ് മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
പുതുവർഷത്തിൽ കേരളത്തിൽ കാൽപന്താവേശത്തിന്റെ ആഹ്ലാദ പൂത്തിരി കത്തുമോ? 8th സന്തോഷ് ട്രോഫി കിരീടമെന്ന ലക്ഷ്യം സഫലമാകുമോ? വിധിയെഴുതാൻ ഇന്ന് രാത്രി ഹൈദരാബാദ് GMC ബാലയോഗി സ്റ്റേഡിയത്തിലെ പുൽമൈതാനത്തിൽ ബംഗാളുമായുള്ള മത്സരഫലം വരെ കാത്തിരിക്കണം. 32 തവണ ജേതാക്കളായ ബംഗാളിന് പക്ഷെ ഒടുവിൽ 2 തവണ കേരളവുമായി ഫൈനലിൽ കൊമ്പുകോർത്തപ്പോൾ പരാജയം. സെമി ഫൈനലിൽ വടക്കുകിഴക്കൻ കരുത്തരായ മണിപ്പൂരിനെ ഗോൾമടയിൽ മുക്കിയാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശം. ബംഗാളാകട്ടെ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെയാണ് പരാജയപ്പെടുത്തിയത്. മണിപ്പൂരിനെതിരെ പുറത്തെടുത്ത ആക്രമണ വീര്യം നിലനിർത്താനായാൽ കേരളത്തിന് വിജയ സാധ്യതയുണ്ട്.
ന്യൂയോർക്കിൽ നടന്ന ഈ വർഷത്തെ ഫിഡെ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ വിഭാഗത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായ വൈശാലി രമേഷ് ബാബു 1st സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. മകരവിളക്ക് മഹോത്സവത്തിനായി ഇന്നലെ വൈകുന്നേരമാണ് നട തുറന്നത്. പമ്പയിലെ തത്സമയ ബുക്കിംഗ് കൌണ്ടറിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര 12th പന്തളത്തുനിന്നും പുറപ്പെടും. 14 നടക്കുന്ന മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി 13-14 തീയതികളിൽ തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തും. ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട രേഖകൾ സമർപ്പിച്ചവർ രണ്ടാംഘട്ട തുകയായ 1,42,000 രൂപ അടയ്ക്കുവാനുള്ള സമയം 2025 ജനുവരി 6 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സർക്കുലർ നമ്പർ 21 പ്രകാരം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾക്ക് സാർവദേശീയവും സാർവകാലികവുമായ പ്രസക്തിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് ആദരമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതുവർഷ ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാജ്യത്തുടനീളം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്തും സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി പോലീസ്. വയനാട് മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സായ നിമിഷപ്രിയയ്ക്ക് കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. 39-ാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളം ഇന്ന് പശ്ചിമബംഗാളുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.